Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ലത്തീൻ റീതിയിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യേ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 25 വരെ വാക്യങ്ങൾ. ചരിത്രത്തിലെ ക്രിസ്തുവിനെ അനേകം കലാകാരന്മാരും സംവിധായകന്മാരും ചിത്രീകരിച്ചിട്ടുള്ളതാണ്. പൗളോ പസോളീനിയുടെയും ഫ്രാങ്കോ സെഫിറേലിയുടെയും മെൽ ഗിബ്സന്റെയും ചിത്രങ്ങളിലെ ക്രിസ്തു കാണികളുടെ ഹൃദയം കവർന്നിട്ടുള്ളതാണ്. എന്തിന്? കേരളത്തിൽ പി ജെ തോമസിന്റെ മിശിഹാചരിത്രവും ഫാദർ ക്രിസ്റ്റഫർ കൊയ്ലോയുടെ കരുണാമയനുമെല്ലാം ക്രിസ്തുവിന്റെ ശാന്തപ്രശാന്തമായ മുഖപ്രസാദം കൊണ്ട് മനുഷ്യഹൃദയങ്ങളെ ത്രസിപ്പിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ 11 ഭാഷകളിൽ ഡബ് ചെയ്തിട്ടുള്ള കരുണാമയൻ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകനും എന്റെ സുഹൃത്തുമായ അന്തരിച്ച ഫ്രാൻസിസ്കൻ വൈദികനും കലാകാരനുമായ ക്രിസ്റ്റഫർ കൊയ്ലോ ഒരിക്കൽ പങ്കുവച്ച സംഭവം ഓർമ്മ വരികയാണ്. ശാന്തനും മനുഷ്യസ്നേഹിയുമായിരുന്ന ഡി ചന്ദ്രൻ എന്ന തെലുങ്ക് അഭിനേതാവിന് ആ ചിത്രത്തിൽ ക്രിസ്തുവിനെ വളരെ മനോഹരമായും സ്വാഭാവികമായും അവതരിപ്പിക്കാൻ സാധിച്ചു. സ്വഭാവത്തോടൊപ്പം ഇണങ്ങുന്ന ആകാരവും ഉയരവും ഗാംഭീര്യമുള്ള ശബ്ദവും കൊയ്ലോയുടെ ക്രിസ്തുവിന് മാറ്റുവർദ്ധിപ്പിച്ചു. ചിത്രത്തിന്റെ നിർമ്മാണം പുരോഗമിച്ച് കുരിശുമരണം വരെ എത്തിയപ്പോൾ ചന്ദ്രൻ ഫാദർ കൊയ്ലോയോട് പറഞ്ഞു, പടത്തിന്റെ വിജയത്തിന് സഹായകമാകുമെങ്കിൽ കുരിശിലെ രംഗചിത്രീകരണത്തിൽ തന്റെ കൈകളിൽ യഥാർത്ഥത്തിൽ ആണികൾ അടിച്ചു കയറ്റുന്നതിന് സമ്മതമാണെന്ന്. ചന്ദ്രന്റെ ആത്മാർത്ഥതയും ആവേശവും കണ്ട് അന്നുതന്നെ അവരൊരു ഓർത്തോ ഡോക്ടറുമായി ആലോചിച്ചു. കൈപ്പത്തിയിലെ എല്ലുകൾക്ക് പരിക്കേൽപ്പിക്കാതെ ആണി അടിച്ചു കയറ്റാം എന്നായിരുന്നു ഡോക്ടറിന്റെ അഭിപ്രായം. പക്ഷേ ഒരു താക്കീത് നൽകി, നിർമ്മാണരംഗത്ത് വെച്ച് ആണിയടിക്കുന്ന ഭടന് പാളിച്ച വന്നാൽ ഒരിക്കലും ശരിയാക്കാനാവാത്ത വിധം കൈപ്പത്തി തകർന്നുപോകാൻ സാധ്യതയുണ്ട് എന്ന്. അങ്ങനെ ഫാദർ കൊയ്ലോയുടെ നിർബന്ധപ്രകാരം ക്രിസ്തുവായ ചന്ദ്രൻ കുരിശാരോഹണത്തിന്റെ വികാരനിർഭരമായ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് സിനിമയുടെ ആവിഷ്കൃത യാഥാർത്ഥ്യങ്ങളിലേക്ക് പിന്തിരിയേണ്ടി വന്നു. ക്രിസ്തുവിന്റെ മുഖം എപ്പോഴും നമ്മുടെ മനസ്സിൽ തെളിയുന്നത് ശാന്തിയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മൂർത്തീഭാവമായിട്ടാണ്. എന്നാൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ വിശുദ്ധ യോഹന്നാൻ ജെറൂസലേം ദേവാലയത്തിൽ വച്ചുള്ള ക്രിസ്തുവിന്റെ രൗദ്രഭാവം പകർത്തിയിരിക്കുന്നു. ഒരു മനുഷ്യനെയോ ജീവിയെയോ ഉപദ്രവിക്കാതെയുള്ള ദേവാലയ ശുദ്ധീകരണ പ്രക്രിയയായിരുന്നു അതെങ്കിലും തിന്മയ്ക്കെതിരായുള്ള കാർക്കശ്യത്തിന്റെയും അധികാരത്തിന്റെയും ദേഷ്യം വളരെ ശക്തമായി അവിടെ പ്രതിഫലിക്കുന്നുണ്ട്. തന്റെ പിതാവിന്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ അവിടെ നെരിഞ്ഞു എന്ന സങ്കീർത്തകന്റെ വാക്കുകളാണ് യോഹന്നാൻ സുവിശേഷകൻ ആ രംഗചിത്രീകരണത്തിൽ കോറിയിരിക്കുന്നത്. അവിടുന്ന് നാണയമാറ്റക്കാരുടെ മേശകൾ തട്ടിമറിക്കുകയും ആടുമാടുകളെയും പ്രാവുകളെയും കാളക്കുട്ടികളെയും വിറ്റിരുന്നവരെ ആട്ടി ഓടിക്കുകയും ചെയ്തു. യഹൂദ പ്രമാണികളുടെ വളരെ കരുത്താർന്നൊരു താവളത്തിലാണ് ക്രിസ്തു ശുദ്ധികലശം നടത്തുന്നത് എന്നോർക്കണം. യോഹന്നാന്റെ രചനയ്ക്കു പതിവുപോലെ അർത്ഥവും വ്യംഗ്യാർത്ഥവും അല്ലെങ്കിൽ ദ്വയാർത്ഥവുമുണ്ട്. ആദ്യമായി രംഗത്തിന്റെ യഥാർത്ഥമായ രംഗാവിഷ്കരണമാണ് യോഹന്നാൻ കുറിക്കുന്നതെങ്കിലും രണ്ടാമത്തേത് സംഭവത്തിന്റെ അദൃശ്യവും ആന്തരികവും ആത്മീയവുമായൊരു വ്യാഖ്യാനമാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഏകദൈവത്തിലുള്ള വിശ്വാസത്തിനൊപ്പം എല്ലാ തലത്തിലും മതാത്മക ജീവിതത്തിന്റെ കേന്ദ്രമായിരുന്നു ജെറൂസലേം ദേവാലയം. ഇന്നത്തെ ആദ്യ വായന സൂചിപ്പിക്കുന്നത് പോലെ 10 കൽപ്പനകൾ ഉൾക്കൊള്ളുന്ന വാഗ്ദത്ത പേടകം അവിടെയാണ് സൂക്ഷിച്ചിരുന്നത്. ദൈവത്തിന്റെ സജീവ സാന്നിധ്യത്തിന്റെ പ്രതീകം അവർക്ക് ദേവാലയമായിരുന്നു. എന്നാൽ ജെറൂസലേം ദേവാലയത്തിൽ ക്രിസ്തു വന്ന് പ്രവേശിച്ചപ്പോൾ പേടകത്തിൽ കുടികൊള്ളുന്ന മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് നയിക്കേണ്ട 10 കൽപ്പനകളുടെ അരൂപിയും ചൈതന്യവും അന്ന് അവിടെ കണ്ടില്ല എന്നതാണ് സത്യം. ഈ ഭൂമിയിൽ തന്റെ സഹോദരങ്ങളോടൊപ്പം ജീവിച്ച ക്രിസ്തുവിന് മറ്റേത് യഹൂദനെപ്പോലെയും ദേവാലയത്തെക്കുറിച്ചുള്ള മതാത്മക വികാരവും സങ്കല്പവും തീർച്ചയായും ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ ക്രിസ്തു അന്നവിടെ കണ്ടത് കച്ചവടത്തിന്റെയും കമ്പോളവത്കരണത്തിന്റെയും വലിയ ബഹളമായിരുന്നു. എന്റെ പിതാവിന്റെ ആലയം ഇതാ അവർ കച്ചവട കേന്ദ്രമാക്കിയിരിക്കുന്നു എന്നാണ് ക്രിസ്തു വിളിച്ചു പറഞ്ഞത്. ബലിയാടുകൾക്ക് കറയുണ്ടാകാൻ പാടില്ല എന്ന പേരിൽ ദേവാലയാധികൃതർ പാവം മനുഷ്യർ തങ്ങളുടെ വീടുകളിൽ നിന്നുകൊണ്ടുവന്നിരുന്ന വളർത്തുമൃഗങ്ങളെയും കാളക്കുട്ടികളെയും പ്രാവുകളെയും തിരസ്കരിക്കുകയും ദേവാലയത്തിൽ വിൽക്കുന്ന മൃഗങ്ങളെയും പക്ഷികളെയും മാത്രം വാങ്ങുവാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അവയെ വാങ്ങാൻ നിലവിലുള്ള റോമൻ നാണയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. പകരം ദേവാലയ നാണയങ്ങൾ മാറി അവയെ വാങ്ങണമായിരുന്നു. ഈ നാണയമാറ്റത്തിൽ മാറ്റക്കൂലിയായി പാവങ്ങൾക്ക് കുറെ പണനഷ്ടവും സഹിക്കേണ്ടി വന്നിരുന്നു. ചുരുക്കത്തിൽ, ദൈവിക സാന്നിധ്യത്തിന്റെ ആലയത്തിൽ ദൈവകൽപ്പനകൾ ലംഘിക്കപ്പെടുകയും നിഷിദ്ധമായ ക്രയവിക്രയങ്ങൾക്കത് വേദിയായി മാറുകയും ചെയ്തപ്പോൾ ക്രിസ്തു ദുഃഖിതനായി. അധർമ്മം ഹൃദയത്തിലുയർത്തിയ അതീവ ദുഃഖമാണ് അവിടുത്തെ കുപിതനാക്കിയത് എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. യഹൂദ പ്രമാണികളുടെ വെല്ലുവിളികൾ ക്രിസ്തുവിന് ഉടനെ തന്നെ നേരിടേണ്ടി വരുന്നുണ്ട്. എന്തധികാരത്തിലാണ് നിങ്ങളിതെല്ലാം ചെയ്തത് എന്നായിരുന്നു ചോദ്യം. ഈ രംഗചിത്രീകരണത്തിലാണ് യോഹന്നാൻ ക്രിസ്തുശാസ്ത്രത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് കടക്കുന്നത്. ക്രിസ്തു തന്നെ ദേവാലയമാണ്, ദൈവത്തിന്റെ ആലയമാണ് അവിടുന്ന്. ദേവാലയം വെറും കൽക്കൂമ്പാരമല്ല, മറിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണത്. അത് മനുഷ്യനാണ്, അത് വ്യക്തിയാണ്. ക്രിസ്തു ദൈവിക സാന്നിധ്യം മാത്രമല്ല, ദൈവം തന്നെയാണ്, ദൈവപുത്രനാണ്. ക്രിസ്തുവിൽ ദൈവാരൂപിയുടെ പൂർണ്ണതയുണ്ട്. മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ കൽക്കൂമ്പാരങ്ങളുടെ ആലയങ്ങൾ ദൈവിക സാന്നിധ്യത്തിന്റെ സമ്പൂർണ്ണ രൂപം ആകണമെന്നില്ല എന്നും അവിടുന്ന് ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു സമറിയക്കാരി സ്ത്രീയോട് പറഞ്ഞത് നാം ഓർക്കണം. ഈ മലയിലോ ആ മലയിലോ ജെറൂസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം ഇതാ വരുന്നു. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു എന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:20 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തു തന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരുന്നത് സ്നേഹസമ്പന്നനായ പിതാവും മാതാവുമായ ദൈവത്തിന്റെ രൂപമാണ്. മൃഗബലിയിലോ സാബത്ത് അനുഷ്ഠാനത്തിലോ പൂജകർമാദികളിലോ അവിടുന്ന് തൽപരനായിരുന്നില്ല. ദൈവീക ജീവന്റെ ലാളിത്യവും ലാഘവത്വവുമാണ് നാം ക്രിസ്തുവിൽ കാണുന്നത്. സ്വന്തം സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അനുദിനം ജീവിക്കുന്നിടത്തോളം ലളിതമാണ് ക്രിസ്തു കാണിച്ചു തന്ന ദൈവസ്നേഹത്തിന്റെ പാത. അങ്ങനെയെങ്കിൽ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ആത്മചൈതന്യത്താൽ നിറഞ്ഞ് മനുഷ്യരെ, സഹോദരങ്ങളെ ദൈവീക ഐക്യത്തിലേക്ക് ക്ഷണിക്കുന്ന ആലയങ്ങളാണോ നമ്മുടെ ദേവാലയങ്ങളും നമ്മുടെ കുടുംബങ്ങളുമെന്ന് പരിശോധിക്കേണ്ടതാണ്. പച്ചയായൊരു ആത്മീയതയാണ് ക്രിസ്തു ലോകത്തിന് കൈമാറിയത്. ദേവാലയത്തിലെ വാണിജ്യമേശകൾ പോലെ അവിടുന്ന് തകിടം മറിച്ചത് അന്നോളമുണ്ടായിരുന്ന, ചിലപ്പോൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ നടമാടുന്ന പൊള്ളയായ ആത്മീയ സങ്കല്പങ്ങളെയാണ്. ദൈവത്തോടടുക്കുവാൻ ജീവിതത്തിന്റെ സാധാരണ തത്വങ്ങളെ വീണ്ടെടുക്കുക, മനുഷ്യസ്നേഹം വീണ്ടെടുക്കുക എന്ന പാഠമാണ് അവിടുന്ന് പകർന്നു നൽകുന്നത്. മണവാളൻ കൂടെയുള്ളപ്പോൾ എന്തിന് ഉപവസിക്കണം? ഉപവസിച്ചാൽ പോലും അവ പുറത്തു കാണാത്ത വിധം, പൊള്ളയാവാത്ത വിധം പ്രസാദാത്മക ഭാവങ്ങൾ കൊണ്ട് ഒളിപ്പിക്കണമെന്നു പോലും അവിടുന്ന് കരുതുന്നില്ലേ? അവിടുന്ന് പഠിപ്പിച്ചില്ലേ? അസാധാരണമായ ആർഭാടങ്ങളിലും ആചാരങ്ങളിലും ആലയങ്ങളിലും മാത്രം ജീവിക്കുന്നതാണ് ആത്മീയതയെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ക്രിസ്തു നമ്മെ ഓർപ്പിക്കുന്നു. പൊടിപ്പും തൊങ്ങലുമില്ലാത്തൊരു ആത്മീയതയിലേക്ക് ക്രിസ്തു ഈ തപസ്സിൽ നമ്മെ ക്ഷണിക്കുകയാണ്. ഗുരുവിന്റെ പാഠങ്ങൾ സരളമാണ്, അത് സുവിശേഷമാണ്. വ്യാഖ്യാനിച്ചു വേണമെങ്കിൽ അത് നമുക്ക് സങ്കീർണമാക്കാമെന്ന് മാത്രം. കാലത്തിനും അയച്ചു കളയാനാവാത്ത വിധം ആർദ്രമായ ഓർമ്മയായി ക്രിസ്തുവും അവിടുത്തെ സുവിശേഷവും ഇന്നും ജീവിക്കുന്നു. ജെറൂസലേം ദേവാലയത്തെ ശുദ്ധീകരിക്കാൻ ചാട്ടവാറെടുത്ത ക്രിസ്തു ഇസ്രായേലിന്റെ മൊത്തം നവീകരണമാണ് ആഗ്രഹിച്ചത്. ഭൂമിയിൽ ക്രിസ്തുവിന്റെ തുടർ സാന്നിധ്യമാണ് സഭ. മനുഷ്യാവതാരത്തോടെ ഭൂമിയിൽ സമാരംഭിച്ച അവിടുത്തെ സ്നേഹസാന്നിധ്യം സമകാലീന മനുഷ്യന് അനുഭവവേദ്യമാം വിധം ഇന്ന് സഭ തുടരുകയാണ്. കാലം കാതോർത്ത ക്രിസ്തുവിന്റെ കാലൊച്ച കാലാതീതമായി നിലകൊള്ളുക തന്നെ ചെയ്യും. സഭയെന്നും പഠിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന എല്ലാ സത്യങ്ങളും ദൈവപുത്രനായ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ളവയാണ്. ദൈവത്തെ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ ശ്രമിക്കുന്ന ഇന്നത്തെ ആപേക്ഷിക സിദ്ധാന്തത്തിന്റെയും ഭൗതികവാദത്തിന്റെയും സംസ്കാരത്തിലും സഭയുടെ പ്രേഷിത സരണി ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് എന്നും മാനവരാശിയുടെ നന്മ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്യും. നവ ഇസ്രായേലാണ് സഭ. എന്നും ശുദ്ധീകരിക്കപ്പെടുകയും നവീകരിക്കപ്പെടുകയും ചെയ്യേണ്ട ക്രിസ്തുവിന്റെ നവ ജെറൂസലേമാണ് സഭ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷകന്റെ ചിന്തകൾ ആവിഷ്കരിച്ചുകൊണ്ട് പ്രൊഫസർ പ്രീമൂസ് പെരിഞ്ചേരി രചിച്ച ഈ ഗാനം കെ എസ് ചിത്ര ആലപിച്ചിരിക്കുന്നു. ചെല്ലപ്പൻ മനക്കിലാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ലത്തീൻ റീത്തിലെ ആരാധനക്രമം അനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇതുവരെ ശ്രവിച്ചത്.